രണ്ടാഴ്ചകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2020 ഡിസംബർ മാസം 11 തീയതി ഒരു വാർത്ത വന്നിരുന്നു.
A Melbourne mathematician and two fellow cryptologists have been officially recognized by the FBI for solving a 50-year-old cryptic message written by the Zodiac serial killer.
സോഡിയാ കില്ലർ അയച്ച കത്തിലെ രഹസ്യ കോഡ് 50 വർഷങ്ങൾക്ക് ശേഷം ഡീകോഡ് ചെയ്തുവെന്ന് FBI പ്രഖ്യാപിച്ചു. കത്തിൽ ഒളിച്ചിരുന്ന സന്ദേശം ഇതാണ്:
എന്നെ പിടിക്കാനുള്ള ശ്രമം നിങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കുള്ള ശിക്ഷയായി വിഷവാതകം നിറച്ച ഗ്യാസ് ചേമ്പർ വിധിച്ചാലും എനിക്ക് ഒരു പേടിയുമില്ല, കാരണം അത് എന്നെ എത്രയും വേഗം സ്വർഗത്തിലേക്ക് എത്തിക്കും. അവിടെ എന്നെ പരിചരിക്കുവാനുള്ള അടിമകളെ ഞാൻ ഭൂമിയിൽ നിന്ന് എപ്പോഴേ ശേഖരിച്ചിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ആരാണ് ഈ സോഡിയാ കില്ലർ? എന്താണ് ഈ കത്തിന്റെ ഉറവിടം? ആരൊക്കെയാണ് കൊലപാതകി പറയുന്ന ഈ അടിമകൾ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഏവർക്കും ഏഷ്യാവിൽ മലയാളത്തിന്റെ പുതിയ ക്രൈം പോഡ്കാസ്റ്റായ ക്രൈം സീനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ആതിര മാധവ്. വരുന്ന എപ്പിസോഡുകളിൽ സോഡിയാ കില്ലറിനെ കൂടാതെ ലോകത്തെ വിറപ്പിച്ച കുപ്രസിദ്ധ സീരിയൽ കില്ലറുകളുടെ കഥയുമായി ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യാൻ മറക്കരുത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ പോഡ്കാസ്റ്റിൽ കൊലപാതകം, ടോർച്ചർ, റേപ്പ് എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്രൈം സീൻ പ്രായപൂർത്തിയായവർക്കുള്ള പരിപാടിയാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇൻട്രൊഡക്ഷൻ വലിച്ചു നീട്ടുന്നില്ല. വെൽക്കം ടു ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ക്രൈം സീൻ, ദ സോഡിയാക് കില്ലർ. അമേരിക്കയിലെ നോർത്തേൺ കാലിഫോർണിയ പ്രദേശത്ത് 1960s and 70s ഇടയിൽ ഭീകര കൊലപാതകങ്ങൾ നടത്തിയ സീരിയൽ കില്ലറാണ് ദ സോഡിയാക് കില്ലർ. 5 പേരുടെ ജീവനാണ് കൊലപാതകി എടുത്തതെന്നാണ് പോലീസ് ഭാഷ്യമെങ്കിലും 37 പേരെ താൻ കൊന്നിട്ടുണ്ടെന്നാണ് സോഡിയാക് കില്ലറുടെ അവകാശവാദം. 5 ആയാലും 37 ആയാലും ഒരു സത്യം അവശേഷിക്കുന്നു: അമേരിക്കയെ വിറപ്പിച്ച സോഡിയാക് കില്ലർ ആരാണെന്ന് പോലീസിന് ഇന്നേ വരെ കണ്ടെത്താനായിട്ടില്ല. ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് 1968 ഡിസംബറിൽ സാൻഫ്രാൻസിസ്കോയിലെ ഒരു ഒഴിഞ്ഞ പ്രദേശമായ ലേക്ക് ഹെർമൻ റോഡിൽ കാറിനകത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ട ഡേവിഡ് ബെറ്റി എന്നീ കമിതാക്കളാണ് സോഡിയാക് കില്ലറിന്റെ ആദ്യ ഇര. 6 മാസങ്ങൾക്ക് ശേഷം, അതായത് 1969 ജൂലൈയിൽ ബ്ലൂ റോക്ക് സ്പ്രിംഗ്സ് പ്രദേശത്ത് വെച്ച് മൈക്കിൾ ഡാർലീൻ എന്നീ കമിതാക്കളെയും ആരോ വെടിവെച്ചു. പക്ഷെ ഇത്തവണ സ്ത്രീ മാത്രമാണ് കൊല്ലപ്പെട്ടത്. സംഭവം നടന്നതിന് പുറകെ തന്നെ കൊലപാതകി പോലീസിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. കൂടെ കഴിഞ്ഞ വർഷം ഡേവിഡ് ബെറ്റി ദമ്പതികളെ കൊലപ്പെടുത്തിയത് താനാണെന്നും വെളിപ്പെടുത്തി. പോലീസ് കോൾ വന്ന സ്ഥലം തിരഞ്ഞെത്തിയെങ്കിലും കൊലപാതകിയെ പറ്റി ഒരു തുമ്പും കിട്ടിയില്ല. കൊലപാതകങ്ങളെക്കാൾ സോഡിയാ കില്ലറിലേക്ക് ജനശ്രദ്ധ ആകർഷിച്ചത് കൊലപാതകങ്ങളെ വിവരിച്ചുകൊണ്ട് അയാൾ പത്രം ഓഫീസുകളിലേക്ക് അയച്ച കത്തുകളും അധികൃതരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അതിലെ രഹസ്യ സന്ദേശങ്ങളും ആയിരുന്നു. 1969 ഓഗസ്റ്റ് 1 വലേഹോ ടൈംസ് ഹെറാൾഡ്, ദ സാൻഫ്രാൻസിസ്കോ ക്രോണിക്കിൾ, ദ സാൻഫ്രാൻസിസ്കോ എക്സാമിനർ എന്നീ 3 പത്രങ്ങൾക്ക് കൊലപാതകിയുടെ ഒരേപോലുള്ള എഴുത്തുകൾ കിട്ടുന്നത്. ലേക്ക് ഹെർമൻ റോഡിലും ബ്ലൂ റോക്ക് സ്പ്രിംഗ്സിലും നടന്ന കൊലപാതകങ്ങളുടെ ഉത്തരവാദി താനാണെന്ന് പറയുന്ന ഓരോ എഴുത്തിലും തന്റെ വിവരങ്ങൾ ഒളിപ്പിച്ച ഒരു പസിൽ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 480 സിമ്പലുകളുള്ള ഒരു ക്രിപ്റ്റോഗ്രാമിന്റെ 1/3 ഭാഗം കൂടി ഉണ്ടായിരുന്നു. കൊലപാതകിയുടെ ആവശ്യം ഇതാണ്: 3 കത്തുകളും 3 പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിക്കണം, ഇല്ലെങ്കിൽ ആ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് താൻ 1 ഡസനോളം ആളുകളെ കൊന്നിരിക്കും. സാൻഫ്രാൻസിസ്കോ ക്രോണിക്കിൾ 4 പേജിലാണ് പസിൽ പ്രസിദ്ധീകരിച്ചത്. കൂടെ പോലീസ് മേധാവിയുടെ ഒരു സന്ദേശവും ഉണ്ടായിരുന്നു:
ഇത് യഥാർത്ഥ കൊലപാതകിയുടെ കത്താണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. താൻ തന്നെയാണ് കൊലകൾക്ക് പിന്നിലെന്ന് തെളിയിക്കാൻ കൊലപാതകി 2 കത്തെഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കൊലപാതകിയുടെ കത്തിന്റെ അവസാനം ഒപ്പന്ന പോലെ വട്ടത്തിനകത്തൊരു ക്രോസ് ചിഹ്നം ഇട്ടിരുന്നു. ആ കാലത്തെ പ്രമുഖ വാച്ച് ബ്രാൻഡ് ആയിരുന്ന സോഡിയാക്കിന്റെ ചിഹ്നമായതുകൊണ്ട് അയാൾ സോഡിയാക് കില്ലർ എന്ന് അറിയപ്പെട്ടു. ആ പേര് കൊലപാതകി പിന്നീട് കത്തെഴുതാൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 7 ദ സാൻഫ്രാൻസിസ്കോ എക്സാമിനറിന് 2 കത്ത് ലഭിച്ചു.
ഹലോ എഡിറ്റർ, ഇത് സോഡിയാക്കാണ് എഴുതുന്നത്. എന്റെ പസിലിന് ഉത്തരം കണ്ടെത്തിയാൽ എന്നെ കണ്ടെത്താനായേക്കാം.
ഈ സന്ദേശത്തോടൊപ്പം കൊലപാതകത്തെക്കുറിച്ച് പൊതുജനത്തിനറിയാത്ത കാര്യങ്ങൾ കൂടെ എഴുതിയതോടെ ഇത് യഥാർത്ഥ കൊലയാളി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. രണ്ടാമത്തെ കത്ത് ലഭിച്ചതിന്റെ അടുത്ത ദിവസം സ്കൂൾ ടീച്ചറായ ഡൊണാൾഡ് ഹാർഡനും ഭാര്യ ബെറ്റിയും പസിലിന് ഉത്തരം കണ്ടെത്തിയെങ്കിലും അതിലെ അവസാന 18 അക്ഷരങ്ങളുടെ അർത്ഥം മാത്രം കണ്ടെത്താനായില്ല. പക്ഷെ കിട്ടിയ ഉത്തരത്തിൽ ഒളിഞ്ഞുകിടന്ന സന്ദേശം ഇതാണ്:
ആളുകളെ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമാണ്, കാരണം ഇത് വേട്ടയേക്കാൾ രസകരമാണ്. കാരണം മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മൃഗം. കൊലപാതകം എനിക്ക് ഹരമാണ്, ഒരു പെൺകുട്ടിയുമായുള്ള ശാരീരിക ബന്ധത്തെക്കാൾ വലിയ ഹരം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പുനർജനിക്കും എന്നുള്ളതാണ്. ഞാൻ കൊന്നവരെല്ലാം എന്റെ അടിമകളായി തീരും. ഞാൻ എന്റെ പേരും വിവരങ്ങളും നിങ്ങൾക്ക് തരില്ല. തന്നാൽ അടിമകളെ ശേഖരിക്കാനുള്ള എന്റെ ശ്രമം നിങ്ങൾ തടസ്സപ്പെട്ടു.
ബ്ലൂ റോക്ക് സ്പ്രിംഗ്സ് കൊലപാതകം നടന്നതിന് 2 മാസങ്ങൾക്ക് ശേഷം, അതായത് സെപ്റ്റംബറിൽ, ബെരിയസ തടാകത്തിനടുത്ത് വെച്ച് സോഡിയ കില്ലർ ബ്രയൻ സെസിലിയ എന്നീ കമിതാക്കളെ കത്തികൊണ്ട് ആക്രമിച്ചു. ഇത്തവണയും സ്ത്രീ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ആ സംഭവം കൊലപാതകി പോലീസിനെ വിളിച്ചറിയിച്ചു. തന്റെ ചിഹ്നം കമിതാക്കളുടെ കാറിൽ വരച്ചിടുകയും ചെയ്തു. ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് സോഡിയ കില്ലർ അവസാനമായി കൊന്നത് ഒക്ടോബറിൽ പ്രസീഡിയോ ഹൈറ്റ്സ് പ്രദേശത്ത് വെച്ച് പോൾ എന്നൊരു ടാക്സി ഡ്രൈവറെയാണ്. സംഭവം കണ്ട സാക്ഷികൾ കൃത്യസമയത്ത് പോലീസിനെ അറിയിച്ചെങ്കിലും വെളുത്ത വർഗ്ഗക്കാരന് പകരം പോലീസ് കറുത്ത വർഗ്ഗക്കാരനെ അന്വേഷിച്ചു പോയതിനാൽ കൊലപാതകി തലനാരിഴക്ക് രക്ഷപ്പെട്ടു. പോലീസിന് ആ സമയം എങ്ങനെ തെറ്റുപറ്റിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇതിനുശേഷം സോഡിയ കില്ലറിന്റെ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒക്ടോബർ 13-നും 14-നും സാൻഫ്രാൻസിസ്കോ ക്രോണിക്കിളിന് കത്തുകൾ ലഭിച്ചു. കൂടെ കൊല്ലപ്പെട്ട ടാക്സി ഡ്രൈവറുടെ ഷർട്ടിന്റെ ചെറിയൊരു തുണികഷ്ണം കൂടെ ഉണ്ടായിരുന്നു. കൊലപാതകി പിന്നെയും ഭീഷണി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. നവംബറിൽ 340 ക്യാരക്ടറുകളുള്ള മറ്റൊരു ക്രിപ്റ്റോഗ്രാമും അയച്ചു. ഈ പസിലാണ് 50 വർഷങ്ങൾക്ക് ശേഷം 2020 ഡിസംബറിൽ അമേരിക്കൻ വെബ് ഡിസൈനറായ ഡേവിഡ്, ഓസ്ട്രേലിയൻ മാത്തമാറ്റീഷ്യനായ സാം, ബെൽജിയൻ ലോജിസ്റ്റീഷ്യനായ ജാൾ എന്നിവർ 14 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ സോൾവ് ചെയ്തത്.
Coded messages sent to police and the San Francisco Chronicle newspaper allegedly by the killer with taunts and zodiac symbols substituting for letters or words.
1974 സോഡിയ കില്ലർ അവസാനമായി കത്തെഴുതുന്നത്. അതിനുശേഷം ആർക്കും അറിയില്ല ഈ കൊലപാതകിക്ക് എന്ത് സംഭവിച്ചുവെന്ന്. ക്രിമിനൽ പ്രവണതകൾ ഉണ്ടായിരുന്ന ആർതർ ലീ അലൻ എന്നയാളാണ് സോഡിയ കില്ലർ എന്നൊക്കെ സംശയങ്ങൾ ഉയർന്നെങ്കിലും ആൾക്കെതിരെ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയില്ല. എന്നാൽ വർഷങ്ങൾ ചെല്ലുംതോറും വ്യാജ കത്തുകളും കൊലപാതകിക്ക് ആരാധകരും കൂടി വന്നു. സംഭവത്തെ ആസ്പദമാക്കി ഒട്ടേറെ സിനിമകൾ ഇറങ്ങി. സോഡിയ കില്ലറുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട മൈക്കിളും ബ്രയനും കൊലപാതകിയുടെ രൂപത്തെ വിവരിച്ചത് ഇങ്ങനെയാണ്: വെളുത്ത തൊലി, ഉറച്ച ശരീരം, 40-നോടടുത്ത് പ്രായം, അധികം ഉയരമില്ല, കണ്ണാടി വെച്ചിട്ടുണ്ട്, ഏകദേശം 5'8" ഉയരം, ചെറിയ ചുരുണ്ട മുടി, തവിട്ട് അല്ലെങ്കിൽ സ്വർണ നിറമുള്ള തലമുടി, വലിയ മുഖം, ഒരിക്കൽ ആരാചാരുടെ മുഖമൂടി ധരിച്ചിരുന്നു. സോഡിയ കില്ലർ എന്തിനാണ് ഈ കൊലകൾ നടത്തിയത് അറിയില്ല. ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല. ആൾ 5 പേരെ മാത്രമേ കൊന്നിട്ടുള്ളോ അറിയില്ല. അടിമകളെ ശേഖരിച്ച് മതിയായപ്പോൾ ആൾ സ്വർഗത്തിലേക്ക് പോയോ അതും അറിയില്ല. അയാൾ അയച്ച കത്തുകളിലെ വിചിത്ര ചിഹ്നങ്ങളിൽ അയാളുടെ പേര് ഒളിഞ്ഞുകിടപ്പുണ്ടോ അത് കാലം തെളിയിക്കും. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ഇനിയൊരു 50 വർഷം കാത്തിരിക്കേണ്ടി വന്നാലോ?